الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر لا إله إلا الله
السلام عليكم ورحمة الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് യു കെയുടെ ജൽസ സാലാന ആരംഭിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദുആകളിൽ വളരെയധികം ശക്തി ചെലുത്തുക, കഴിവുള്ളവർ സദക്കയും നൽകുക. അള്ളാഹു ജൽസയെ എല്ലാവിധത്തിലും വിജയപ്രദവും അനുഗ്രഹീതവും ആക്കി തീർക്കട്ടെ. എല്ലാവരും ഇവിടെ വന്ന് പങ്കെടുക്കുന്നവരും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വസിക്കുന്ന അഹമ്മദികളും അവർ MTA മുഖേന ജൽസയുടെ പരിപാടികൾ കേൾക്കുന്നു. ജൽസ എല്ലാവിധത്തിലും വിജയപ്രദമായി തീരുന്നതിനും ശത്രുക്കളുടെ എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ജൽസയിൽ അതിഥി സൽക്കാരം നടത്തുന്ന പ്രവർത്തകരോട് ജൽസയുടെ അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഇന്ന് ചുരുങ്ങിയ നിലയിൽ അതിഥികളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിഥികൾക്കും ചില കടമകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്, അത് അവർ നിറവേറ്റേണ്ടതാണ്. അതിഥികൾക്ക് തീർച്ചയായും ഇസ്ലാമിൽ വലിയ അവകാശങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാം മധ്യനിലയുടെ അധ്യാപനം നൽകുന്ന മതമാണ്. അത് കേവലം ഒരു വിഭാഗത്തിന് മാത്രം ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാനുള്ള ഉപദേശം അല്ല നൽകുന്നത്, മറിച്ച് മറുഭാഗത്തോടും പറയുന്നു, നിങ്ങളും നിങ്ങളുടെ കടമകൾ നിറവേറ്റുക. ഏതെല്ലാം കടമകളുടെ നിർവഹണമാണോ നിങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ അത് നിർവഹിക്കുക. കാരണം ഈ കാര്യങ്ങളാണ് സ്നേഹവും അനുരക്തിയും സാഹോദര്യവും ഉള്ള ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് കാരണമായി തീരുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വർഷം അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് ജൽസ നടത്താതിരുന്നപ്പോൾ അതിനുള്ള കാരണം ജൽസയിൽ പങ്കെടുക്കുന്നവരുടെ തെറ്റായ പെരുമാറ്റമായിരുന്നു. അതായത്, വരുന്ന അതിഥികൾ തങ്ങളുടെ കടമകളും ഉത്തരവാദിത്വവും നിറവേറ്റാത്തത് കാരണം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുഃഖത്തിനും അനിഷ്ടത്തിനും കാരണമായി മാറി. അവിടുന്ന് അനിഷ്ടം പ്രകടിപ്പിച്ചത് ജൽസയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് അങ്ങേക്ക് ഏതെങ്കിലും പ്രയാസം നേരിട്ട് ഉണ്ടായതുകൊണ്ടായിരുന്നില്ല, മറിച്ച് അവിടുന്ന് ഈ കാര്യം ആണ് പ്രകടിപ്പിച്ചത്, നിങ്ങൾ ജൽസയിൽ പങ്കെടുക്കുന്നവർ പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നില്ല. പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് സ്വാർത്ഥതയും സ്വന്തം കാര്യം നോക്കലും പ്രകടിപ്പിക്കുന്നു. തങ്ങളുടെ സുഖത്തിന് മറ്റുള്ളവരുടെ സുഖത്തിനേക്കാൾ പ്രാധാന്യം നൽകുന്നു. ജൽസയിൽ വന്നുകൊണ്ട് ഇപ്രകാരം പെരുമാറുന്നു, അഥവാ ഇത് ഏതെങ്കിലും ഒരു ഭൗതിക മേളയാണ്. എന്നാൽ ജൽസയിൽ വരുന്നതിന്റെ ലക്ഷ്യം തഖ്വയിൽ പുരോഗതി നേടുകയും അള്ളാഹുമായിട്ടുള്ള തങ്ങളുടെ ബന്ധത്തിൽ പുരോഗതി നേടുകയും പരസ്പരമുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യുക. പരസ്പരം ത്യാഗത്തിന്റെ വികാരവും നിലവാരവും ഉയർത്തുക എന്നുള്ളതാണ്. അവിടുന്ന് ഈ നിലവാരത്തിൽ കുറച്ചുപേർ ഉയരുന്നില്ല എന്ന് കണ്ടപ്പോൾ അങ്ങേക്ക് വലിയ ദുഃഖമുണ്ടായി. അതിന്റെ പ്രകടനം അവിടുന്ന് തുറന്ന നിലയിൽ കാണിക്കുകയുണ്ടായി. ജൽസയിൽ പങ്കെടുക്കുന്ന അതിഥികൾ ജൽസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അവർ കേവലം അതിഥികൾ മാത്രമല്ല, അതിഥികൾ എന്ന നിലക്ക് തങ്ങളോട് നല്ല നിലയിൽ പെരുമാറണം എന്നും സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും ആഗ്രഹം ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് മാത്രമല്ല, മറിച്ച് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നവരായി അവർ മാറണം. ജൽസ സംഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അത് എല്ലായ്പ്പോഴും അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുമായിട്ടുള്ള ബന്ധം, ആത്മീയതയിലുള്ള പുരോഗതി, പരസ്പരമുള്ള കടമകൾ നിറവേറ്റുക മുതലായവ. അനഹമ്മദികളായ അതിഥികളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും നാം അവരെ പരിഗണിക്കുക തന്നെ വേണം. അവരുടെ അതിഥി സൽക്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം സൗകര്യം ഒരുക്കാൻ സാധിക്കുമോ, അതിഥി സൽക്കാരത്തിന്റെ കടമകൾ നിറവേറ്റാൻ സാധിക്കുമോ അത് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ചില സമൂഹങ്ങളുടെ നേതാക്കന്മാരും അതിഥികളായി വരാറുണ്ട്. അവർ അതിഥികളായി വരുന്നത് സംബന്ധിച്ച് അവരുടെ അതിഥി സൽക്കാരം പ്രത്യേക ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. കാരണം ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കൂടിയാണ്. സമൂഹത്തിന്റെ നേതാവോ ലീഡറോ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരെ പ്രത്യേകമായ നിലയിൽ സൽക്കരിക്കുക. അതുപോലെ തന്നെ സത്യത്തിന്റെ അന്വേഷണത്തിനായി വരുന്ന ആളുകളുണ്ട്. അത്തരക്കാരും ഒരുപാട് പേർ വരാറുണ്ട്. അവർ ആരുമാകട്ടെ, അവരുടെ അതിഥി സൽക്കാരം നമ്മൾ പൂർണ്ണമായ നിലയിൽ ചെയ്യേണ്ടതാണ്. ഈ കാര്യമാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അവിടുന്ന് തന്റെ ലങ്കറിലെ ഉദ്യോഗസ്ഥരോട് ഈ നിർദ്ദേശമാണ് നൽകിയിരുന്നത്. നിങ്ങൾക്ക് ആരെയെങ്കിലും പരിചയമുണ്ടെങ്കിലും പരിചയമില്ലെങ്കിലും, ആരെങ്കിലും വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, ധനികരാകട്ടെ ദരിദ്രരാകട്ടെ, നിങ്ങൾ എല്ലാവരെയും സൽക്കരിക്കണം. എന്നാൽ ഒരഹമ്മദി ജൽസയിൽ പങ്കെടുക്കുന്നതിനായി വരുമ്പോൾ അയാൾ തന്നെ സ്വയം അതിഥിയും ആതിഥേയനും രണ്ടും ആയി മനസ്സിലാക്കണം. അപ്പോഴായിരിക്കും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും വികാരം വർദ്ധിക്കുക. ജൽസയുടെ അന്തരീക്ഷം സമാധാനപൂർണവും സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും അന്തരീക്ഷമായി മാറുക. അതിഥികളിൽ എല്ലായ്പ്പോഴും ഈ ഒരു ശ്രമം ആണ് ഉണ്ടായിരിക്കേണ്ടത്. അവർ ഒരിക്കലും തന്നെ വീട്ടുകാർക്ക് പ്രയാസത്തിന് കാരണമായി മാറരുത്, മറിച്ച് എളുപ്പത്തിന് കാരണമായി മാറണം. ഇതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ജൽസയുടെ ദിവസങ്ങളിൽ ഇവിടെ താൽക്കാലിക സംവിധാനം ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നവർക്ക് ആ സൗകര്യവും സുഖവും ഒരുക്കി നൽകാൻ സാധ്യമല്ല. ഏതൊന്നാണോ ഒരു സ്ഥിരം സംവിധാനത്തിൽ ഒരുക്കി നൽകുന്നത്, ഇവിടെ ഒന്നിച്ചുള്ള താമസ സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടെന്റുകളിൽ കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ സംവിധാനത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം, ഉണ്ടായിട്ടുണ്ടാകാം. ജൽസയിൽ വരുന്ന അതിഥികൾക്ക് ജമാഅത്തിയായ അതിഥി സൽക്കാരത്തിന്റെ വകുപ്പുകൾ വീട്ടുകാരുടെ സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് ഈ വകുപ്പുകളെ ഈ ഒരു ദൃഷ്ടിയോടുകൂടി നോക്കുന്നതിന് പകരം ജമാഅത്തിന്റെ വകുപ്പുകൾ ഞങ്ങളെ സേവനത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവരിൽ അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള കുറവോ വീഴ്ചയോ ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. സൗകര്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യാം, അങ്ങനെയെങ്കിൽ ഇത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഈ സന്നദ്ധ സേവകരായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ആരും തന്നെ നമ്മുടെ ജോലിക്കാരല്ല. ഇത് അവരുടെ വിനയവും സേവന വികാരവും ആണ്. അവർ തങ്ങളെ സ്വയം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളുടെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നത്. ഈ പ്രവർത്തകരിൽ ചിലർ വലിയ വലിയ വിദ്യാസമ്പന്നരായ വലിയ കഴിവുള്ള ആളുകളും ആണ്. അതുകൊണ്ട് അതിഥികൾ പ്രവർത്തകരോട് ആവശ്യ സമയത്ത് മൃദുലതയോടും സ്നേഹത്തോടും കൂടി സംസാരിച്ച് തങ്ങളുടെ ആവശ്യം ചോദിക്കുക. അഥവാ അവർ, അതായത് പ്രവർത്തകർ, നിർബന്ധിതാവസ്ഥ കാരണം ക്ഷമ ചോദിച്ചാൽ സന്തോഷത്തോടും ഹൃദയവിശാലതയോടും കൂടി അവരുടെ ഈ ക്ഷമ ചോദിക്കലിനെ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളായ ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ആവേശത്തോടുകൂടി ഡ്യൂട്ടി ചെയ്യുന്നു. ചില മുതിർന്നവരുടെ തെറ്റായ പെരുമാറ്റവും സംസാര രീതിയും കാരണം ഈ യുവാക്കൾക്ക് ചുവടുകൾ തെറ്റുന്നു. ഈ മുതിർന്നവർ അവർ വഴിതെറ്റാൻ കാരണമായി മാറുന്നു. ഈ കാര്യത്തെയും എല്ലാവരും പരിഗണിക്കേണ്ടതാണ്. വലിയവർ ചെറിയവരോട് വാത്സല്യത്തോടുകൂടി പെരുമാറേണ്ടതാണ്. വരുന്ന എല്ലാ അഹമ്മദി അതിഥികളും തങ്ങളെ സ്വയം ഞാൻ പറഞ്ഞതുപോലെ അതിഥിയായി മനസ്സിലാക്കാതിരിക്കുക, മറിച്ച് ഈ ഒരു നിയ്യത്തോടുകൂടി ജൽസയിൽ പങ്കെടുക്കുക. എന്റെ യഥാർത്ഥ ഉദ്ദേശം ജൽസയിൽ പങ്കെടുക്കുന്നത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആക്ക് അവകാശിയായി മാറുക എന്നതാണ്. ജൽസയുടെ അനുഗ്രഹത്തിൽ നിന്ന് പ്രയോജനമെടുക്കുക എന്നതാണ്. തന്റെ ആത്മീയതയിൽ പുരോഗതി കൈവരിക്കുക എന്നതാണ്. അതല്ലാതെ ചെറിയ ചെറിയ ഭൗതിക സൗകര്യങ്ങളുടെ പിന്നാലെ പോയി തങ്ങളുടെ സമയം സ്വയം പാഴാക്കി കളയുകയല്ല വേണ്ടത്. അത് കാരണം അന്തരീക്ഷത്തെ മോശമാക്കി തീർക്കുകയല്ല ചെയ്യേണ്ടത്. എന്നാൽ പ്രവർത്തകരോട് ഞാൻ വീണ്ടും ഇവിടെ ഇത് തന്നെ പറയുകയാണ്, എന്ത് തന്നെ അവസ്ഥ ആയാലും ശരി, ഒരാളുടെ പെരുമാറ്റം ഏതു രീതിയിൽ ആയാലും ശരി, നിങ്ങൾ നല്ല സ്വഭാവവും ക്ഷമയും സഹനവും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിഥികൾക്ക് കഴിക്കുന്നതിനായി എന്താണോ ലഭിക്കുന്നത്, ഈ മൂന്ന് ദിവസങ്ങളിൽ അവർ സന്തോഷത്തോടുകൂടി അതിവിടെ നിന്ന് കഴിക്കേണ്ടതാണ്. നോക്കുക, ഇത് എത്രമാത്രം വലിയ ആവേശമാണ്. ചില ആളുകൾ ചില സ്ഥാപനങ്ങളിൽ ഓഫീസർമാരാണ്. കേവലം ഇതുകൊണ്ട് മാത്രം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളെ സൽക്കരിക്കുന്നതിൽ അനുഗ്രഹമുണ്ട്. ലീവെടുത്തുകൊണ്ട് ഒരു താല്പര്യത്തോടും ആവേശത്തോടും കൂടി ഭക്ഷണം പാകം ചെയ്യുന്ന സേവനം പോലും ചെയ്യുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ സ്വാദിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടായാൽ പോലും പരാതി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രവർത്തകരും ഓർത്തിരിക്കുക, ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ ബഹുമാന പുരസ്സരം നൽകുക. അഥവാ ഒരാൾ 10 പ്രാവശ്യം കറി ചോദിക്കുകയാണെങ്കിൽ പോലും, തനിക്കിഷ്ടമുള്ള കറി നൽകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാലും അത് നൽകുക. ചിലപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അതിഥികൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് സാധ്യമാകും വിധം ഭക്ഷണത്തിന്റെ പന്തൽ ഉപേക്ഷിക്കുക. മറ്റുള്ളവർക്കും എളുപ്പത്തിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി സംഘാടകരുടെ പരിശ്രമം ഒരു സമയത്ത് കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതായിരിക്കും. സ്ഥലവും വർധനവ് വരുത്തി വിശാലമാക്കി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും റഷ് ഉണ്ടാകുമ്പോൾ പ്രയാസം നേരിടാം. അഥവാ അതിഥികളുടെ സഹകരണം ഉണ്ടായാൽ ഇത് എളുപ്പമായി തീരും. അതിഥികൾക്കായി മറ്റു സൗകര്യങ്ങളിൽ ബാത്റൂമിന്റെയും മറ്റും സൗകര്യങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ ഒരുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു താൽക്കാലിക സംവിധാനമായതുകൊണ്ട് ചിലപ്പോൾ അതിഥികൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും നേരിടേണ്ടതായി വരുന്നു. ഈ കാര്യങ്ങൾ സഹിക്കേണ്ടതാണ്. ഇപ്പോൾ രാത്രി തന്നെ എനിക്ക് റിപ്പോർട്ട് ലഭിച്ചു, ബാത്റൂമുകളുടെ ഒരു ഭാഗത്തിന്റെ ട്രാം പൈപ്പ് പൊട്ടിപ്പോയി, അത് മുഖേന ഗട്ടർ ബ്ലോക്കായി, കുറച്ച് സമയത്തേക്ക് അടച്ചിടേണ്ടതായി വന്നു. പ്രയാസം നേരിട്ടു. സംഘാടകർ അത് സ്ഥിരമായ നിലയിൽ ശരിയാക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിഥികൾക്ക് അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ടിന്റെയും പാർക്കിങ്ങിന്റെയും സംവിധാനത്തിൽ ഇപ്രാവശ്യം സൗകര്യത്തിനു വേണ്ടി ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെയും ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പ്രയോജനകരമാണ്. ട്രാഫിക്കിന്റെ റഷ് അല്ലെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. എന്നല്ല, ട്രാഫിക്കിന്റെ നല്ല ഫ്ലോ ആണ് ഉള്ളത്. എന്നിരുന്നാലും പാർക്കിങ്ങിന്റെയും ട്രാൻസ്പോർട്ടിന്റെയും വകുപ്പുമായി വരുന്നവർ പൂർണ്ണമായ നിലയിൽ സഹകരിക്കേണ്ടതാണ്. ബാക്കിയുള്ള 3 ദിവസങ്ങളിലും ഇവിടെ കാറുകളോടും സഹോദരന്മാരോടും ക്യൂവിലും ലൈനിലും നിൽക്കാൻ പറയുമ്പോൾ അതുപോലെ നിൽക്കുക. ഞാൻ പറഞ്ഞതുപോലെ കാറുകളുടെ വലിയ പാർക്കിങ്ങിനായി കുറച്ച് സ്ഥലം കൂടി എടുത്തിട്ടുണ്ട്. വലിയ സ്ഥലമാണ്, അവിടെ നിന്ന് ബസ്സുകളിൽ കൊണ്ടുവരുന്നതാണ്. അതിൽ പൂർണ്ണമായും സഹകരിക്കുക. സഹകരണം ഉണ്ടായാൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ സുഖമായ സമയത്ത് എത്താൻ സാധിക്കും. പൊതുവിൽ എല്ലാ വർഷവും ജുമാ നേരത്ത് ആളുകൾ വൈകിയാണ് എത്തുമായിരുന്നത്, അവസാന സമയത്ത് വന്നുകൊണ്ടിരിക്കും എന്നല്ല എന്നോട് പറയുമായിരുന്നു. കുറച്ച് വൈകി വന്നാലും ആളുകൾ എത്തിച്ചേരട്ടെ. എന്നാൽ ഇപ്രാവശ്യം കുറച്ചുകൂടി നല്ല സംവിധാനമാണ് എന്ന് തോന്നുന്നു. അത് കാരണം ആളുകൾ നേരത്തെ എത്തുന്നു. അതുകൊണ്ട് തുടർന്നും സഹകരിക്കുകയാണെങ്കിൽ ഈ നല്ല സംവിധാനം തുടർന്നു കൊണ്ടുപോകും. അതല്ല എങ്കിൽ പ്രയാസമുണ്ടാകും. അതുപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സമയത്തിന് മുമ്പ് യാത്ര ആരംഭിക്കുക. സമയത്തിന് എത്തിച്ചേരുന്നതിന് വേണ്ടി സമയത്ത് തന്നെ പാർക്കിങ്ങിനുള്ള സ്ഥലവും ബസ്സുകൾ മുഖേന ജൽസാഗാഹിൽ എത്തിച്ചേരുന്നതിനുള്ള സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങൾ ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സെക്യൂരിറ്റി ചെയ്യുന്നതിലും പൂർണ്ണമായും സഹകരിക്കുക. തങ്ങളുടെ എയിംസ് കാർഡ് അതില്ല എങ്കിൽ തിരിച്ചറിയൽ കാർഡിന്റെ ആവശ്യമുള്ളിടത്ത് തിരിച്ചറിയൽ കാർഡുള്ള പരിചയപ്പെടുത്തുന്ന കത്ത് കാണിക്കുക. അത് തീർച്ചയായും കാണിക്കാൻ ആവശ്യപ്പെട്ടാൽ കാണിക്കുക. എത്ര തന്നെ ആവശ്യപ്പെട്ടാലും കാണിക്കുക. തങ്ങളുടെ കാർഡും പ്രത്യേക ഏരിയയിലേക്കുള്ള പാസും മറ്റാർക്കും നൽകാതിരിക്കുക. ചില സമയത്ത് ഗ്രീൻ ഏരിയയിലെ കാർഡ് മറ്റുള്ളവർക്ക് നൽകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള പ്രത്യേകം കാർഡ് ഉണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക. കഴിഞ്ഞ വർഷങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ ഗ്രീൻ ഏരിയയുടെ അല്ലെങ്കിൽ പ്രത്യേക ഏരിയയുടെ കാർഡ് തങ്ങളുടെ ഏതെങ്കിലും പരിചയക്കാരന് അല്ലെങ്കിൽ സുഹൃത്തിന് നൽകി. ഈ തെറ്റായ പ്രവൃത്തി ചിലപ്പോൾ പ്രവർത്തകരും നല്ല വലിയ ഭാരവാഹികളും ചെയ്യുന്നു. ഈ കാര്യം സൂക്ഷിക്കേണ്ടതാണ്. ചെക്കിംഗ് ചെയ്യുന്നവരും ആർക്കെങ്കിലും 2 കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ എയിംസ് കാർഡ് കൂടാതെ 2 കാർഡും ചെക്ക് ചെയ്യുക. 2ന്റെയും പേര് ഒന്നായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വർഷം സെക്യൂരിറ്റിക്കാർ ഈ കാര്യവും ചെക്ക് ചെയ്യുക. അവരെ തടയുക. ആരാണോ തങ്ങളോടൊപ്പം വെള്ളത്തിന്റെ ബോട്ടിൽ കൊണ്ടുവരുന്നത് ഈ ചെക്കിങ്ങുമായും സഹകരിക്കുക. കാരണം ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് നമ്മെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ഇതെല്ലാം സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുമായി സഹകരിക്കേണ്ടതാണ്. ഡ്യൂട്ടി ചെക്ക് ചെയ്യുന്ന പ്രവർത്തകരുടെയും ജോലിയാണ്. അവർ പരിചയമുള്ളവരാകട്ടെ പരിചയമില്ലാത്തവരാകട്ടെ, പ്രവർത്തകരാകട്ടെ പ്രവർത്തകരല്ലാത്തവരാകട്ടെ, ഭാരവാഹികളാകട്ടെ ഭാരവാഹികളല്ലാത്തവരാകട്ടെ, എല്ലാവരെയും ചെക്ക് ചെയ്യുക. അതിനെ ആരും തന്നെ മോശമായി കാണേണ്ടതില്ല. ചെക്കിംഗ് ചെയ്യാത്തവർ ലജ്ജിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതും അനിവാര്യമാണ്, ഓരോരുത്തരും തങ്ങളുടെ ഇടതും വലുതും തങ്ങളുടെ അന്തരീക്ഷവും നോക്കിപ്പാർത്തുകൊണ്ടിരിക്കുക. ഇത് വളരെയധികം അനിവാര്യമാണ്. ഏറ്റവും കൂടുതലായി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദുആയിൽ വളരെയധികം ശക്തി ചെലുത്തുക. അല്ലാഹു എല്ലാവിധത്തിലും ഈ ജൽസയെ അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. ജൽസയുടെ പരിപാടികൾ കേൾക്കുക, അവിടെയും ഇവിടെയും അകാരണമായി കറങ്ങി നടക്കാതിരിക്കുക. സംഘാടകരോടും പ്രവർത്തകരോടും ഈ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, സംഘാടകർ ആളുകളുടെ സുഖത്തിനായി പരമാവധി പരിശ്രമിക്കുക. ചില സമയത്ത് ചിലപ്പോൾ ഒന്നും കഴിച്ചു കൊണ്ടായിരിക്കുകയില്ല വരിക, പെട്ടെന്ന് വീടുകളിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്ന ശീലം ഉണ്ടാവുകയില്ല. പിന്നീട് ഇവിടെ വന്ന് ചിലപ്പോൾ ഭക്ഷണത്തിന് നേരവും വൈകും, നീണ്ട നേരം വിശന്നിരിക്കുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യാവസ്ഥ മോശമായി തീരുന്നു. ചിലർ രോഗികളായിരിക്കും, അവർക്ക് ദീർഘനേരം വിശന്നിരിക്കാൻ സാധിക്കുകയില്ല. അഥവാ ആരെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പന്തലിൽ ഭക്ഷണത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെ ആളുകൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ അതിഥികളും അത്തരം അവസ്ഥ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരിക, എന്നിട്ട് ജൽസയുടെ പരിപാടികൾ കേൾക്കുക. അതുപോലെ സംഘാടകർ ഈ കാര്യം ഉറപ്പുവരുത്തുക, മാർക്കറ്റ് പൂർണ്ണമായും അടഞ്ഞുകിടക്കണം. ഒരു സ്റ്റാളിലും കടയിലും സ്റ്റാളുകാരനോ കടക്കാരനോ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ജൽസ കേൾക്കുക. അവിടെ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. മാർക്കറ്റിന്റെ വകുപ്പിനും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടതാണ് സെക്യൂരിറ്റി സംവിധാനം ഉണ്ടാക്കുക. എന്നിട്ടും ആർക്കെങ്കിലും സമാധാനം ഇല്ല എങ്കിൽ, ചിലരുടേത് വിലപിടിപ്പുള്ള സാധനങ്ങളാണെങ്കിൽ കടയിൽ ഇരിക്കരുത്, മറിച്ച് അവിടെ ഒരു സ്ഥലം ഉണ്ടാക്കുക. അവിടെ മാർക്കറ്റിൽ ഒരു കോർണറിൽ ജൽസ കാണുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം, ടി വി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കാര്യവും പറയാൻ ആഗ്രഹിക്കുന്നു, ജമാഅത്തി തലത്തിൽ എല്ലാ വർഷവും പോലെ ഈ വർഷവും എക്സിബിഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ റിവ്യൂ ഓഫ് റിലീജിയന്റെ എക്സിബിഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ മസീഹിന്റെ തിരുശീലയുടെ എക്സിബിഷനും ഉണ്ട്. ഈ വിഷയത്തിൽ ചില വിദഗ്ധർ അമുസ്ലിങ്ങളായിട്ടുള്ളവർ വരുന്നു, അവർ ലെക്ചർ നടത്തും, ചോദ്യോത്തരവും ഉണ്ടാകും. ഇതിൽ നിന്നും ആർക്കാണോ താല്പര്യമുള്ളത് അവർ പ്രയോജനമെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അൽക്കലം പ്രൊജക്ടും ഇപ്രാവശ്യം റിവ്യൂ ഓഫ് റിലീജിയന്റെ കീഴിൽ ഉണ്ടാകും. അവിടെ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് കൈകൊണ്ട് എഴുതാനുള്ള അവസരം നൽകുന്നു. ഇതിൽ ആളുകൾ വളരെ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്നു. അതുകൊണ്ട് ആർക്കാണോ ഇതിൽ താല്പര്യമുള്ളത് അവർക്ക് ഇതിൽ ഭാഗവാക്കാകാം. അതുപോലെ തന്നെ ആർക്കൈവ് വകുപ്പിന്റെ കീഴിൽ ചില തബറുക്കുകളുടെ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും കാണേണ്ട വസ്തുക്കൾ ആയിരിക്കും. മഖ്സനെ തസാവീർ എന്ന ഫോട്ടോയുടെ എക്സിബിഷൻ ഉണ്ട്. എന്നാൽ ഇതും ഓർത്തിരിക്കുക, ജൽസയുടെ പരിപാടി നടക്കുമ്പോൾ ഇതെല്ലാം അടഞ്ഞുകിടക്കും. ജൽസയുടെ പരിപാടി എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക, പ്രസംഗങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കുക. പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ അധ്വാനത്തോടുകൂടിയാണ് തങ്ങളുടെ പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായും പ്രയോജനമെടുക്കേണ്ടതാണ്. അതല്ലാതെ തങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രാസംഗികന്റെ അല്ലെങ്കിൽ വിഷയങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, മറ്റുള്ളവ ശ്രദ്ധിക്കാതിരിക്കുക എന്ന രീതി ശരിയല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എല്ലാ സഹോദരന്മാരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഞാൻ എന്റെ ജമാഅത്തിനും എനിക്ക് സ്വയവും ഇതാണ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. പ്രത്യക്ഷമായ വാക്കുകളിൽ, അതായത് പ്രസംഗങ്ങളിൽ ഉണ്ടാകുന്നത്, അതുമാത്രം ഇഷ്ടപ്പെടാതിരിക്കുക. എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും വന്ന് അതിൽ മാത്രം ഒതുങ്ങുന്നതാക്കാതിരിക്കുക. സംസാരിക്കുന്ന ആൾ എത്ര ഐന്ദ്രജാലികമായ നിലയിലാണ് പ്രസംഗിക്കുന്നത്, വാക്കുകളിൽ എത്രത്തോളം ശക്തിയുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ തൃപ്തനല്ല. പറയുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നത് കാണിച്ചുകൂട്ടൽ കൊണ്ടോ ഔപചാരികത കൊണ്ടോ അല്ല, മറിച്ച് എന്റെ പ്രകൃതം ഈ വിധത്തിലാണ്. എന്റെ പ്രവൃത്തി എന്ത് പ്രവൃത്തി ആണെങ്കിലും അത് അള്ളാഹുവിനു വേണ്ടി ആയിരിക്കണം. എന്ത് കാര്യം ആണെങ്കിലും അത് അള്ളാഹുവിനു വേണ്ടി ആയിരിക്കണം. വീണ്ടും അവിടുന്ന് പറയുന്നു, നാം എന്ത് തന്നെ പറയുകയാണെങ്കിലും അത് അള്ളാഹുവിനു വേണ്ടി പറയുക, അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പറയുക, കേൾക്കുന്നത് അവന്റെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കുക, അതുപോലെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കേൾക്കുക. ഉപദേശത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് നാം കേവലം ഇത്രമാത്രം അംശം പറ്റുന്നവരാകാതിരിക്കുക. ഇന്ന് വളരെ നല്ല പ്രസംഗം ആയിരിക്കുന്നു. കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഈ നിയത്തോടുകൂടി കേൾക്കുക. അതുകൊണ്ട് പ്രവർത്തിക്കണം. പ്രാസംഗികനെ പ്രശംസിക്കണം എന്ന നിയത്തോടുകൂടി മാത്രം കേൾക്കാതിരിക്കുക. വീണ്ടും അവിടുന്ന് പറയുന്നു, മുസ്ലിങ്ങളിൽ അപജയവും അധപ്പതനം ഉണ്ടാക്കാനുള്ള ഒരു വലിയ കാരണം എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളിൽ അധപ്പതനം ഉണ്ടായിട്ടുള്ളത് അതിനുള്ള വലിയ ഒരു കാരണം ഇതുതന്നെയാണ്. അവർ ഈ നിയത്തോടുകൂടി ആയിരുന്നില്ല കേട്ടിരുന്നത്. പറയുന്നു, അല്ല എങ്കിൽ ഇത്രയധികം കോൺഫറൻസുകൾ, അഞ്ചുമനുകൾ, മജ്ലിസുകൾ നടക്കുന്നു, അവിടെ വലിയ വാഗ്മികളും പ്രാസംഗികരും തങ്ങളുടെ ലെക്ചറുകളും പ്രസംഗങ്ങളും നടത്തുന്നു, സമൂഹത്തിന്റെ അവസ്ഥയിൽ പരിതപിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇത് ഒരു സ്വാധീനം ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യം എന്താണ്? പറയുന്നു, സമൂഹം ഓരോ ദിവസവും പുരോഗതിക്ക് പകരം അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഭയാനകമായി തീർന്നിരിക്കുകയാണ്. പറയുന്നു, കാര്യം ഇതാണ്. ഈ സദസ്സുകളിൽ വരുന്നവരും പോകുന്നവരും ഇഖ്ലാസ് കൊണ്ടല്ല വരുന്നത്. ഈ അടിസ്ഥാന കാര്യം പങ്കെടുക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇഖ്ലാസോടുകൂടി ജലസയിൽ പങ്കെടുക്കുക, പ്രസംഗങ്ങൾ കേൾക്കുക, ഈ നിയത്തോടുകൂടി കേൾക്കുക. ഞാൻ ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും. അഹമ്മദി പണ്ഡിതന്മാരുടെ മേൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കാര്യങ്ങൾ അതിൽ നിന്ന് പ്രയോജനം എടുത്തുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു. ആത്മീയവും വൈജ്ഞാനികവുമായ വിഷയങ്ങൾ വിവരിക്കുന്നു. അഥവാ നാം ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ പ്രയോജനം എടുക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും. അള്ളാഹു ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ജൽസയുടെ ഉദ്ദേശം പൂർത്തിയാക്കുന്നവരാക്കി മാറ്റുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.